ആണവോർജവുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങളും ചൈനീസ് പ്രീമിയറുടെ സന്ദർശനവുമൊക്കെയായിരുന്നു ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. പലിശ നിരക്ക് ഇത്തവണ കൂട്ടേണ്ടായെന്ന റിസർവ് ബാങ്ക് തീരുമാനവും ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്തയായിരുന്നു. ഇതിന്റെ എല്ലാ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയ പോയ വാരത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ചൈനീസ് പ്രീമിയറുടെ ഓസ്ട്രേലിയൻ സന്ദർശനം പ്രധാനപ്പെട്ട വാർത്തകളിലെല്ലാം ഇടം പിടിച്ചിരുന്നു. ചൈനീസ് ഭരണകൂടത്തിലെ രണ്ടാമനാണ് ചൈനീസ് പ്രീമിയർ ലീ ചിയാങ്. അദ്ദേഹമാണ് ഓസ്ട്രേലിയയിലെത്തി പ്രധാനമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും മന്ത്രിമാരോടുമെല്ലാം ചർച്ചകൾ നടത്തിയത്. ഓസ്ട്രേലിയ ചൈന ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചനയായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. 5 ഉഭയകക്ഷി കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചത്. ചൈന ഓസ്ട്രേലിയ സ്വതന്ത്ര വ്യാപാര കരാർ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസവും ഗവേഷണവും, തന്ത്രപരമായ മേഖലകളിലെ സാമ്പത്തിക സഹകരണം, സാംസ്കാരിക സഹകരണം എന്നീ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുക. ചൈനീസ് പ്രീമിയറുമായുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു.
My government has put dialogue at the centre of Australia's relationship with China because it is always most effective when we deal directly with each other. That's how we make progress on our shared interests and protect regional stability. Without dialogue, we can't address any of the differences that arise between us.
ലിബറൽ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ആണവോർജ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു മറ്റ് വാർത്താ ചർച്ചകൾ. ഊർജ ബിൽ കുറയ്ക്കാനും കാർബൺ ബഹിർഗമനം ഒഴിവാക്കാനും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ആണവ നിലയങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. ഇത് ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഈ പ്രഖ്യാപനം നടന്നത്. എന്നാൽ എവിടെയാണ് ഈ ആണവ നിലയങ്ങൾ യാഥാർത്ഥ്യമാകുക എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ലിബറൽ സഖ്യം വ്യക്തത വരുത്തിയിരിക്കുകയാണ്. രാജ്യത്ത് നിലവിൽ പ്രവർത്തിക്കുന്നതോ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നതോ ആയ താപവൈദ്യുതി നിലയങ്ങളാണ് ആണവ നിലയങ്ങളായി മാറ്റുക. 5 സംസ്ഥാനങ്ങളിലായി 7 സ്ഥലങ്ങളുടെ പട്ടികയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നീ സംസ്ഥാനങ്ങളിൽ ആണവോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം. 2035 ആദ്യത്തെ ആണവോർജ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുമെന്നും ലിബറൽ സഖ്യം പ്രതീക്ഷ പ്രകടിപ്പിച്ചു.
We know that the government has a renewables only policy which is just not fit for purpose. No other country in the world can keep the lights on 24/7 with the renewables only policy. We need to make sure that hospitals can stay on 24/7. We need to make sure that cold rooms can stay on 24/7. We need to make sure that our economy can function 24/7, and we can only do that with a strong baseload power.
ആണവോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതോടെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ വാദങ്ങൾ ഉയർന്നു. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടിയും ഈ ആണവോർജ പദ്ധതികളെ കണ്ണടച്ചെതിർക്കുകയാണ്. പുനരുപയോഗ ഊർജമാണ് ചെലവ് കുറഞ്ഞതെന്നും സുരക്ഷിതമെന്നുമാണ് ഇവരുടെ വാദം. പദ്ധതിക്കെതിരായി ഉയരുന്ന ശബ്ദങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ലിബറൽ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ ആകുമോ എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ആണവ പദ്ധതികൾക്ക് ഫെഡറൽ സംസ്ഥാന തലങ്ങളിൽ വിവിധ വിലക്കുകൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അധികാരത്തിലെത്തി ഫെഡറൽ തലത്തിലുള്ള വിലക്കുകൾ മറികടന്നാലും സംസ്ഥാന തലങ്ങളിലെ വിലക്കുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുക അത്ര എളുപ്പമാകില്ല. കാരണം മിക്ക സംസ്ഥാനങ്ങളിലും ഭരണം കൈയാളുന്നത് ലേബർ പാർട്ടിയാണ്. വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ്, ക്വീൻസ്ലാൻഡ് പ്രീമിയർമാർ ഇതിനോടകം തന്നെ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്തിക്കഴിഞ്ഞു. സംസ്ഥാന തലത്തിൽ നിലനിൽക്കുന്ന ബാനുകൾ വിലക്കുകൾ മാറ്റില്ല എന്നാണ് ഈ പ്രീമിയർമാരെല്ലാം പറയുന്നത്. ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസിന്റെ വാക്കുകളിലേക്ക്.
The bottom line here is that nuclear power costs a lot of money and it takes a lot of time and we don't really have a moment to spare when it comes to renewing our energy grid and thinking about new sources of electricity generation. So I think it might be just a bit of a thought bubble from the federal opposition. Unless we can see how and where the money will come from, I'd be a bit skeptical of it.
പദ്ധതിക്ക് എത്ര ചിലവ് വരുമെന്നോ പദ്ധതി എന്ന് പൂർത്തിയാക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ലിബറൽ സഖ്യത്തിന് ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം നോക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാവരുടെയും നിരീക്ഷണങ്ങൾ. കാരണം ഫെഡറൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ലിബറൽ സഖ്യത്തിനും ലേബർ സഖ്യത്തിനും ഈ പ്രഖ്യാപനങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും എല്ലാം അതേസമയം പ്രതിപക്ഷ നേതാവ് തള്ളിക്കളയുന്നുണ്ട്. സീറോ എമിഷൻ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായാണ് ആണവോർജ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് ലിബറൽ സഖ്യത്തിന്റെ വാദം. ചിലവ് കുറഞ്ഞ പദ്ധതിയാണിതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം. എന്നിരുന്നാലും ലിബറൽ സഖ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ നാഷണൽ പാർട്ടിയുടെ എംപിമാർ ആണവോർജ പദ്ധതികൾക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ കൂടെ കൂട്ടി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. പലിശ നിരക്ക് ഇത്തവണ വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന റിസർവ് ബാങ്ക് തീരുമാനം ഏറെ ആശ്വാസം പകരുന്നൊരു വാർത്തയായിരുന്നു. 4.35% തന്നെ രാജ്യത്തെ പലിശ നിരക്ക് തുടരും. നാണയപ്പെരുപ്പ നിരക്കിൽ വർധനവുണ്ടായതോടെ പലിശ കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പലിശ കൂട്ടേണ്ടെന്ന് റിസർവ് ബാങ്കിന്റെ ബോർഡ് യോഗം തീരുമാനിച്ചു. പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ പണപ്പെരുപ്പം കുറയുന്നില്ലെന്ന് ബോർഡ് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ മാസം മുതൽ രാജ്യത്ത് പലിശ നിരക്ക് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. എന്നാൽ പലിശ നിരക്ക് വരും മാസങ്ങളിൽ വർദ്ധിപ്പിക്കുമോ എന്നത് പണപ്പെരുപ്പമടക്കമുള്ള വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ മിഷേൽ ബുള്ളോ ചൂണ്ടിക്കാട്ടി.
We do observe that inflation is coming down. Maybe it's coming down a bit more slowly than we'd like, but it is coming down. We are observing the labour market ease, so we're seeing all the right signs. That's what the narrow path's about. We're trying to do it without having a recession. Other countries have made different decisions and think they need a recession to do it. We're trying to do it without having a recession.
ഓസ്ട്രേലിയയിൽ വീട് വായ്പ അടക്കാൻ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം ഉയരുന്നതായ റിപ്പോർട്ടും ഈയാഴ്ച പുറത്തുവന്നിരുന്നു. കോർലോജിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടത്. മോർഗേജ് തിരിച്ചടയ്ക്കാത്തവരുടെ എണ്ണം 2021 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആകെ ലോണുകളിൽ 1.6% ലോണുകൾ അരിയേഴ്സ് വിഭാഗത്തിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടയ്ക്കാൻ വിട്ടുപോകുന്നത്, വൈകുന്ന തിരിച്ചടവുകൾ, ഓവർ ഡ്യൂ, ഇതിനെയൊക്കെയാണ് അരിയേഴ്സ് വിഭാഗത്തിൽ പെടുത്തുന്നത്. വായ്പ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം വരും മാസങ്ങളിൽ ഇനിയും കൂടുമെന്നാണ് കോർലോജിക്കിന്റെ റിപ്പോർട്ട് വിലയിരുത്തുന്നത്. 2022 ഏപ്രിലിന് ശേഷം ഇതുവരെ 3.5% രാജ്യത്ത് പലിശ കൂടിയത്. ശരാശരി ഒരു 7.5 ലക്ഷം ഡോളർ ലോൺ ഉള്ളവർക്ക് $1,600 തിരിച്ചടവിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ജോലികളുടെ പട്ടികയും ഈയാഴ്ച പുറത്തുവന്നിരുന്നു. നികുതി റിട്ടേണിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയാണ് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 1-2 വിശദമായ റിപ്പോർട്ടുകൾ SBS മലയാളം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇതിനായി sbs.com.au/മലയാളം എന്ന പേജ് സന്ദർശിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും എല്ലാം ശമ്പളം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് റെമ്യൂണറേഷൻ ട്രിബ്യൂണലിന്റേതാണ് ഈ തീരുമാനം. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ശമ്പളത്തിൽ 3.5% വർധനവാണ് ഇവർക്കുണ്ടാകുക. തീരുമാനം നടപ്പിൽ വരുന്നതോടെ ഫെഡറൽ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അതായത് MPമാരുടെ ശമ്പളം, കുറഞ്ഞത് $2,33,650 ഉയരും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ശമ്പളം $600,000 കവിയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ വാർഷിക ശമ്പളം $1,11,402 മാറും. ഇതോടെ 1 മില്യണിലധികം വാർഷിക ശമ്പളം നേടുന്ന ആദ്യത്തെ സർക്കാർ ജീവനക്കാരനായി മാറുകയാണ് പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. പ്രതിപക്ഷ നേതാവിന്റെ ശമ്പളം 430,000 ഉയരും. ന്യൂ സൌത്ത് വെയിൽസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തൊഴിലിടങ്ങളിൽ നടക്കുന്ന അപകട മരണങ്ങളുടെ ശിക്ഷ ന്യൂ സൌത്ത് വെയിൽസ് കർശനമാക്കിയെന്നുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ച നിയമഭേദഗതി ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റ് അംഗീകാരം നൽകി. ഇനി മുതൽ ജോലിസ്ഥലത്ത് അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണങ്ങൾക്ക് ഉത്തരവാദികളാണെന്ന് കണ്ടെത്തുന്ന ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക. വ്യക്തികൾക്ക് പരമാവധി 25 വർഷം വരെ തടവ് ശിക്ഷയും കോർപ്പറേഷനുകൾക്ക് $20 മില്യൺ വരെയുമാണ് പിഴ ലഭിക്കുക. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷയാണിത്. നിയമപരിഷ്കരണത്തെ ചരിത്ര നിമിഷമെന്ന് വിശേഷിപ്പിച്ച വർക്ക്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വകുപ്പ് മന്ത്രി സോഫി കോട്സിസ്, സുരക്ഷിതമല്ലാത്ത രീതികൾ ഇത്തരം ഇൻഡസ്ട്രികളിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്നും വ്യക്തമാക്കി.
ഗവൺമെന്റ് ബിലീവ്സ് ദാറ്റ് എവരി വർക്കർ ഹു ഗോസ് ടു വർക്ക് ഇൻ ദിസ് സ്റ്റേറ്റ് ഷുഡ് കം ഹോം സേഫ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. എവരി വർക്ക് പ്ലേസ് ഡെത്ത് റെപ്രസെന്റ്സ് എ പ്രിവെന്റബിൾ ഡെത്ത്, എ ട്രാജഡി ദാറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. This bill is aimed at rectifying that injustice.
പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയൻ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ഞാൻ ജോജോ ജോസഫ്.